2019 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 6 പേജിൽ നിന്ന്. രാഷ്ട്രഹിതത്തിന് അമേരിക്ക 1 ഭാരതമോ? കെ വി രാജശേഖരൻ എഴുതിയത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഭാരതീയ പ്രവാസി സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് ആഘോഷിക്കുകയാണ്. ഒപ്പം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഇരുപക്ഷവും ചേരുന്നു. റിപ്പബ്ലിക്കൻ പക്ഷക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റുകളുടെ നേതൃനിരയിലെ രണ്ടാമനായ അമേരിക്കൻ കോൺഗ്രസിലെ പ്രമുഖ സാമാജികൻ സ്റ്റെനീഫ് ഹോയും അവിടെ എത്തും. ഡെമോക്രാറ്റിക് പക്ഷത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ തുൾസി ഗബ്ബാർഡ് നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും മോദിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. 50,000-ത്തിലധികം പേർ രജിസ്റ്റർ ചെയ്ത പരിപാടിയിൽ ജനനേതാക്കളായ കോൺഗ്രസ് അംഗങ്ങൾ, സ്റ്റെന അംഗങ്ങൾ, ന്യായാധിപന്മാർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുടെ വലിയ സാന്നിധ്യം ഉണ്ടാകും. ഇന്ത്യയുമായുള്ള ആരോഗ്യകരമായ ബന്ധം അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾക്ക് അനിവാര്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇരുരാജ്യങ്ങളും ഒന്നിച്ചു നിന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികളെ നേരിടാനും ആണവ യുദ്ധ സാധ്യതയ്ക്ക് അറുതി വരുത്താനും ആണവ ആയുധക്കോപ്പുകളുടെ എണ്ണം കുറച്ച് ലോക സമാധാനത്തിന് വഴിയൊരുക്കാനും ആഗോള വളർച്ച, സാമ്പത്തിക വികസന സാധ്യത, ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ വളർച്ച, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉറപ്പാക്കാനും ഭീകരവാദത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനും സാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നിച്ചു സ്വീകരിക്കാൻ അണിനിരക്കുന്നത് ഉദാത്തമായ ജനാധിപത്യ രീതിയല്ലേ പ്രകടമാക്കുന്നത്? പക്വതയെത്തിയ ആ ജനാധിപത്യ സമീപനം സ്വന്തമാക്കാൻ ഇന്ത്യ ഇനി എത്ര കാലം കാത്തിരിക്കണം? രാഷ്ട്രത്തിന്റെ പൊതുലക്ഷ്യങ്ങളോടും പൊതു താൽപര്യങ്ങളോടും പ്രതിബദ്ധതയുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അത്തരം സഹകരണം പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന് ലഭിക്കാനിടയുള്ള സ്വീകാര്യതയെ ഭയക്കുന്നവരിൽ നിന്ന് പക്വതയുള്ള സമീപനം ഉണ്ടാകാനിടയില്ല. ഇക്കാര്യത്തിൽ ഏതായാലും ഡോക്ടർ ശശി തരൂർ നടത്തിയ പ്രതികരണം അവരെ നേർവഴി കാട്ടിയാൽ മതിയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് നരേന്ദ്രമോദി പോകുന്നതെന്നതും എന്റെ രാജ്യത്തിന്റെ പതാകയേന്തിയാണ് മോദി പോകുന്നതെന്നതും എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന അംഗീകാരവും സ്വീകരണവും ലഭിക്കണമെന്നും തരൂർ പറഞ്ഞത് കക്ഷിരാഷ്ട്രീയ താൽപര്യം നോക്കി അഭിപ്രായം പറയുന്നവരെ തിരുത്താനാണെന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. പിന്നാലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ബാലക്കോട്ട് സൈനിക നടപടിയുടെ കാര്യത്തിൽ തെളിവ് ചോദിച്ചുകൊണ്ട് തരൂർ തന്നെ ഇമ്രാൻഖാനെ സഹായിക്കാൻ ഇറങ്ങുന്നത് കാണാനുള്ള ഗതികേടുണ്ടായത് ഭാരതത്തിന്റെ ദൌർഭാഗ്യം. ആരോഗ്യകരമായ ജനാധിപത്യ പ്രവണതകളാണ് ദേശീയ പ്രശ്നങ്ങളിൽ നടക്കേണ്ട വാദങ്ങളും പ്രതിവാദങ്ങളും. പക്ഷേ അതിർത്തിക്കപ്പുറം നാം ഒരു ജനതയായി വേണം പ്രത്യക്ഷപ്പെടാൻ. അന്താരാഷ്ട്ര വേദികളിൽ പ്രധാനമന്ത്രിയോ ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നവരോ എത്തുമ്പോൾ രാജ്യത്തിനുള്ളിൽ നിന്ന് വിമത ശബ്ദമുയർത്തി കളം തകർക്കരുത്. ഈ യാത്രയിൽ തന്നെ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള കർമ്മപദ്ധതി സംബന്ധിച്ചുള്ള ഉച്ചകോടിയിൽ സംസാരിക്കും. ഐക്യരാഷ്ട്രസഭാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗട്ടറസ് ആതിഥ്യം വഹിക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം പാരീസ് അജണ്ടയുടെ നിർവഹണത്തിന്റെ ഗതിവേഗം കൂട്ടുകയാണ്. അക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തത് ശ്രദ്ധേയനായ നരേന്ദ്രമോദിയുടെ സ്വീകാര്യത ലോകത്ത് വർദ്ധിക്കുന്നതിൽ ഇന്ത്യ അഭിമാനിക്കണം. തൊട്ടടുത്ത ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൌൺസിലിന്റെ ചേംബറിൽ മഹാത്മജിയുടെ 150-ാം ജന്മദിന ആഘോഷമാണ്. ആധുനിക ലോകത്ത് ഗാന്ധിജിയുടെ പ്രസക്തിയാണിവിടെ ചർച്ച ചെയ്യപ്പെടുക. അതിലൂടെ പുതിയ ലോകക്രമത്തിന് രൂപം നൽകുമ്പോൾ ഭാരതീയ വീക്ഷണത്തിന്റെ ദർശനതലത്തിലേക്ക് മാനവ സമൂഹത്തെയാകെ ഉയർത്താനുള്ള ഉദ്യമമാണ് മോദി ഭരണകൂടത്തിന്റേത്. അക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പുറത്തേക്ക് വന്ന് പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി നൽകുകയല്ലേ ഓരോ ഭാരതത്തിന്റെയും ചുമതല. അതിനടുത്ത ദിവസം ബിൽ ആൻഡ് മെലിൻഡോ ഗേറ്റ്സ് ഫൌണ്ടേഷൻ പ്രധാനമന്ത്രിക്ക് 2019 ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് നൽകുകയാണ്. പാരിസ്ഥിതികവും ശുചിത്വ സംബന്ധവുമായുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന് ലോകത്തിന് വഴികാട്ടിയാകുന്ന തലത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയരുന്നത് ഭാരതം ഒന്നായി അഭിമാനിക്കാനുള്ള അവസരമല്ലേ? പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ രണ്ടു ദൌത്യമാണ് നിർവഹിക്കാൻ പോകുന്നത്. പുതുലോക സൃഷ്ടിയിൽ ഭാരതത്തിന്റെ വീക്ഷണം സ്പഷ്ടമാക്കണം. ഭാരത വിരുദ്ധ ശ്രമങ്ങളുമായി നിരന്തരം അവിടെയെത്തുന്ന പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തണം. പ്രധാനമന്ത്രിക്ക് അതിനുവേണ്ട പ്രാഗൽഭ്യമുണ്ട്, പ്രഭാവമുണ്ട്. പക്ഷെ പൂർത്തീകരിക്കേണ്ടത് വലിയൊരു ദൌത്യമാണ്. വലിയ ദൌത്യങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് പ്രധാനമന്ത്രി ചന്ദ്രയാൻ ദൌത്യ സമയത്ത് സംബന്ധിച്ച വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുത്തു. വലിയ ദൌത്യത്തെ ചെറിയ ഘടകങ്ങളായി തിരിച്ച് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഏൽപ്പിക്കണം. ഓരോരുത്തരും ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ കൂട്ടിയോജിപ്പിച്ചു പോകണം. കോട്ടങ്ങളെ അവഗണിച്ചുകൊള്ളുക. ചെറിയ നേട്ടങ്ങൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ വഴിയെ പ്രകടമാകും. ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും പുതിയ ഉയരങ്ങളിലേക്ക് ഓടിക്കയറാനുള്ള ഭാരതത്തിന്റെ ലക്ഷ്യവും ഇതേ വഴിയിലൂടെ തന്നെ സാധ്യമാകും. അതിനൊന്നിച്ചു നിൽക്കുന്നതാണ് ഉചിതം. അന്തർദേശീയ രംഗത്ത് ഒന്നിച്ചു നിന്ന് നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ രാഷ്ട്രം സ്വന്തമാക്കുന്ന നേട്ടങ്ങൾ ഭാരതത്തിന്റെ ഭാവിക്കു വേണ്ടിയുള്ള സ്ഥിരം നിക്ഷേപങ്ങളാകും. ദേശീയ പ്രശ്നങ്ങളിൽ എതിർക്കേണ്ടിടത്ത് എതിർത്തോ കൂടുതൽ പ്രയോഗക്ഷമതയുള്ള മാതൃകകൾ വാഗ്ദാനം ചെയ്തോ ആദർശപരമായ ബദലുകൾ പരിചയപ്പെടുത്തിയോ ഭരണപക്ഷമായി മാറുന്നതിനുള്ള സാധ്യത പ്രതിപക്ഷത്തിന് ഉണ്ടെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ കൂടി യോജിച്ചു നിന്ന് ആഗോളതലത്തിൽ രാജ്യം നേടിയെടുക്കുന്ന നിർണായക സ്ഥാനം ഭരണപക്ഷമായി മാറിക്കഴിയുമ്പോൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ചാലകശക്തിയായി മാറുമെന്നതും അവഗണിക്കാൻ പാടില്ലാത്ത സാധ്യതയാണ്.